കാലാവസ്ഥയുടെ പ്രവചനം നടത്തുന്ന നിലവിലുള്ള സംവിധാനങ്ങളിലെ പോരായ്മകൾ കണ്ടെത്തി കൂടുതൽ കൃത്യതയുള്ള പ്രവചനം നടത്താൻ കഴിവുള്ള സാങ്കേതിക വിദ്യ വികസിപ്പിച്ചിരിക്കുകയാണ് ക്വീൻസ്ലാൻഡിലെ ജെയിംസ് കുക്ക് സർവകലാശാലയിൽ PhD വിദ്യാർത്ഥിനിയായ നീതു മധുകുമാർ. തിരുവനന്തപുരത്തു നിന്ന് ഓസ്ട്രേലിയയിൽ പഠനത്തിനായി എത്തിയ നീതു മധുകുമാർ ഈ സാങ്കേതിക വിദ്യയെക്കുറിച്ച് വിവരിക്കുന്നു. SBS മലയാളം പോഡ്കാസ്റ്റുമായി ഡെലിസ് പോൾ.
നമസ്കാരം നീതു മധുകുമാർ, SBS റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം.
ഹായ് ഡെലിസ്, SBS മലയാളത്തിൽ വിളിച്ചതിൽ വളരെയധികം സന്തോഷം. താങ്ക്സ് ഫോർ കോളിംഗ് മീ.
നീതു, ഇപ്പോൾ PhD ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു വളരെ നിർണായകമായിട്ടുള്ള ഒരു പ്രിസിഷൻ സംവിധാനം, റെയിൻഫോൾ പ്രിഡിക്ഷൻ അഥവാ മഴ പ്രവചിക്കുന്നതിനുള്ള ഒരു സംവിധാനത്തിന്റെ ഒരു ഏതൊരു ഘട്ടത്തിലാണ് അതെന്ന് ഒന്ന് വിവരിക്കാൻ കഴിയുമോ?
ഇപ്പോ ശരിക്കും എന്റെ തീസിസ് എന്ന് പറയുന്നത് പ്രിസിഷൻ അഗ്രികൾച്ചറിന് വേണ്ടിയിട്ട് ഡീപ് ലേണിംഗ് ഉപയോഗിച്ച് ഒരു ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം ഉണ്ടാക്കുക എന്നുള്ളതാണ് എന്റെ തീസിസിന്റെ ടോപ്പിക്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എത്ര പ്രിസൈസ് ആയിട്ട് അഗ്രികൾച്ചറിൽ ഓരോ ആപ്ലിക്കേഷൻസ് ചെയ്യാം, അതിന് വേണ്ടിയിട്ട് നമ്മളുടെ ഫാമിലുള്ള പലതരം ഡേറ്റ, അതിപ്പോൾ എൻവയോൺമെൻറ്റൽ ആവാം, പിന്നെ അല്ലാതെ വേറെ പലതരം ഡേറ്റ ഉണ്ടല്ലോ, അതെല്ലാം ഉപയോഗിച്ച് അനലൈസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെ ഫാമേഴ്സിന് നല്ല പ്രിസൈസ് ആയിട്ട് ഓരോ ആപ്ലിക്കേഷൻസ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ഫസ്റ്റ് ചെയ്തത് റെയിൻഫോളിലാണ് ചെയ്തത്. റെയിൻഫോൾ കുറച്ചുകൂടി ബെറ്റർ പ്രിസൈസ് ഇത് പ്രെഡിക്ഷന് വേണ്ടിയിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളൊരു കണ്ടുപിടുത്തമാണ് ഇപ്പം നടത്തിയത്. ഇനി അടുത്ത് വേറെ ഞാനിപ്പോൾ സോയിൽ മോയ്സ്ചറിൻ്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു, അത് കംപ്ലീറ്റ് ആയി, അത് ഇപ്പോൾ പബ്ലിക്കേഷന് കൊടുത്തേക്കുവാണ് ജേണലിൽ. അതൊരു 2 മന്ത്സിനുള്ളിൽ അത് എന്തായിരുന്നു കണ്ടുപിടുത്തം, എന്തായിരുന്നു ഞങ്ങളത് ചെയ്തതെന്ന് പബ്ലിഷ് ആയിട്ട് വരും, ഒരു 6 മന്ത്സിൽ കംപ്ലീറ്റ് ആവും.
ഇതിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, അപ്പോൾ ഈ മഴ പ്രവചിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ടല്ലോ, ഇപ്പോൾ പറഞ്ഞ സിസ്റ്റം, അത് പരീക്ഷണത്തിന്റെ ഘട്ടം കഴിഞ്ഞ് പലയിടങ്ങളിലും അത് പരീക്ഷിച്ചു തുടങ്ങി, അതിന്റെ ടെസ്റ്റിംഗ് എല്ലാം കഴിഞ്ഞ ഒരു സംവിധാനമായി ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ടോ?
ഞങ്ങള് ഇപ്പൊ ലാബിൽ, ഇപ്പൊ എല്ലാ എന്ത് റിസർച്ച് ആണെങ്കിലും ഫസ്റ്റ് നമ്മൾ ലാബിൽ ടെസ്റ്റ് ചെയ്യും. ടെസ്റ്റ് ചെയ്തതിന് ശേഷം അത് സക്സസ്ഫുൾ ആയതിനു ശേഷം നമ്മൾ പ്രാക്ടിക്കലി അത് ഇംപ്ലിമെന്റ് ചെയ്യും. അങ്ങനെയാണല്ലോ നമ്മൾ ചെയ്യണത്. അപ്പോ നമ്മളുടെ ലാബിൽ ഞങ്ങള് ശരിക്കുള്ള ഡേറ്റ, ഓസ്ട്രേലിയയിൽ മേജറായിട്ട് 6 ക്ലൈമറ്റ് സോണാണുള്ളത്, അവിടുത്തെ പല ലൊക്കേഷനിലും ടെസ്റ്റ് ചെയ്ത് അത് സക്സസ്ഫുൾ ആയി എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ബാക്കി റിസർച്ച് സ്റ്റേജസ് കൂടി കംപ്ലീറ്റ് ആയി കഴിയുമ്പോഴത്തേക്കും ഞങ്ങളത് പ്രാക്ടിക്കലി ഇംപ്ലിമെന്റ് ചെയ്യും ഫാമില്.
ഓക്കെ ഓക്കെ. അപ്പൊ ഫാമില് ഏതെങ്കിലും ഫാമുകളിൽ അത് വാങ്ങിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അത് നടപ്പിലാക്കുന്ന ഒരു സാധ്യത, അല്ലെങ്കിൽ തുടക്കം വിട്ട് കഴിഞ്ഞോ, അല്ലെങ്കിൽ നിങ്ങളുടെ പരീക്ഷണങ്ങൾ മാത്രമാണോ പൂർത്തിയായിരിക്കുന്നത്?
ഞങ്ങള് ഞങ്ങളുടെ ജെയിംസ് കുക്ക് യൂണിവേഴ്സിറ്റിയിൽ സ്മാർട്ട് ഫാമിങ്ങിന് വേണ്ടിയിട്ട് ഒരു ടീമുണ്ട്. ഞങ്ങള് നോർത്തേൺ ക്വീൻസ്ലാൻഡില് ചില ഫാംസുമായിട്ട് ടൈപ്പ് ഉണ്ട്, അവിടെ റെയിൻഫോൾ റിലേറ്റഡ് ആയിട്ട് അഗ്രികൾച്ചറിനെ റെയിൻഫോൾ വെച്ച് സപ്ലിമെന്റ് ചെയ്യുന്ന രീതിയിൽ ഞങ്ങൾക്ക് സിസ്റ്റം ഉണ്ട്. പക്ഷെ അത് ഞങ്ങൾ അവർക്ക് ഞങ്ങളുടെ റിസർച്ചിന്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ ടീമിൽ ബന്ധപ്പെട്ട ഫാമേഴ്സിന് വേണ്ടി ചെയ്തു കൊടുക്കുന്നുണ്ട്.
ഓക്കെ. അപ്പൊ അവിടെ അത് അതിന്റെ ഒരു പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു, എങ്ങനെയാണ് അതിന്റെ ഒരു പ്രതികരണവും മറ്റും അവർ പറയുന്നത്? എന്താണ് അതിൽ നിന്നുള്ള ഏറ്റവും വലിയ പ്രത്യേകത ആയിട്ട് എന്താണ് പറയാൻ കഴിയുക ഈ സംവിധാനത്തിന്റെ?
അപ്പൊ ശരിക്കും നമ്മളിപ്പോ ഒരു നമ്മള് എല്ലാ കർഷകനും അറിയാൻ ആഗ്രഹിക്കുന്നത് എത്ര നനയ്ക്കണം, എപ്പം നനയ്ക്കണം, പിന്നെ നമ്മൾ എന്താ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ നനയ്ക്കുന്നതിൽ മേലെ കൂടി ഒരുപാട് മഴ വരും. അപ്പം മഴ വരുമ്പം ചിലപ്പോൾ അത് അധികമായി പോകും, അത് കാരണം ചിലപ്പോൾ ക്രോപ്പൊക്കെ നശിച്ചു പോകാം, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു കുറേ പ്രശ്നങ്ങളായി ഫാമേഴ്സിന് വന്നപ്പോൾ അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ശരിക്കും വർക്ക് തുടങ്ങിയത്. ഞങ്ങളുടെ ടീം അവർക്കിപ്പം ഞങ്ങൾ ഓൺലൈൻ പോർട്ടൽ വഴി റെയിൻഫോളിനെ അനുസരിച്ചുള്ള ഇറിഗേഷൻ എങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു സപ്പോർട്ട് ഡിസിഷൻ എടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്.
ഓക്കെ ഓക്കെ. അപ്പൊ അത് അവർക്ക് ഗുണകരമായി കാണുന്നുണ്ടോ? ഇത് എത്ര അതിന്റെ ഒരു പ്രതികരണമൊക്കെ ലഭിച്ചു തുടങ്ങിയോ?
ഞങ്ങൾ ടെസ്റ്റ് ചെയ്യുന്ന ഫാമേഴ്സിനൊക്കെ അത് ഗുണകരമാണ്. കാരണം അവർക്ക് ഇപ്പോ കറക്റ്റ് ആയിട്ട് വെതർ അനുസരിച്ച് ഇറിഗേഷൻ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ.
ഓക്കെ, അപ്പൊ അതിന്റെ ഒരു ഇപ്പൊ ഒരു അത് എങ്ങനെയാണ് ഒരു താരതമ്യം ചെയ്യാൻ കഴിയും? ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ബോംബ് എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കയറി നമുക്ക് പല കാര്യങ്ങളും നാളത്തെ കാലാവസ്ഥയെ പറ്റിയും എല്ലാം അല്ലെങ്കിൽ അടുത്ത ആഴ്ചത്തെ പറ്റിയും ഒരു പരിധിവരെ അറിയാൻ കഴിയുന്നുണ്ടല്ലോ. അതുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഈ ഒരു സംവിധാനത്തിന്റെ സ്കോപ്പ് എത്രമാത്രമുണ്ട്?
ഡെഫിനറ്റ്ലി വെതർ ലൈക്ക് ഉപയോഗിക്കുന്ന എല്ലാ ആപ്ലിക്കേഷനും ഇത് ഉപയോഗിക്കാം. ഞങ്ങൾ ഇപ്പോൾ ടെലിസ് പറഞ്ഞ പോലെ ബോം മാത്രമല്ല പല രീതിയിലുള്ള വെതർ ഫോർകാസ്റ്റിംഗ് ഉണ്ട്. അതായത് ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബേസ് ചെയ്തിട്ടുള്ളതുണ്ട്, പിന്നെ മോഡൽ ബേസ്ഡ് ഉണ്ട്. ഞങ്ങളുടെ മോഡലിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഹൈബ്രിഡ് ലേണിംഗ് മോഡലാണ്. ഹൈബ്രിഡ് ലേണിംഗ് മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്ലൈമറ്റ് മോഡലിൽ നിന്ന് ഇത് പഠിക്കുന്നു, എങ്ങനെ എന്തൊക്കെ തെറ്റ് വരുന്നു, എവിടെ തിരുത്താം, അതിൻ്റെ ആക്യുറസി എങ്ങനെ കൂട്ടാം, എന്നിട്ട് അത് പഠിച്ചതിന് ശേഷം ഇതിനെ കറക്റ്റ് ചെയ്യുന്നു, എന്നിട്ട് അതിൻ്റെ പ്രിസിഷൻ കൂട്ടുന്നു. അപ്പോൾ ഇതൊരു പുതിയൊരു കണ്ടുപിടുത്തമാണ്, പുതിയതായിട്ട് ഇത് ഇതുപോലെ ഇതിന് മുന്നേ ആരും ചെയ്തിട്ടില്ല.
പുതിയൊരു കണ്ടുപിടുത്തമാണ്, അതൊരു ഡിസ്കവറി ആണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. വേറെ ലോകത്തിന്റെ ഏതെങ്കിലും മറ്റെവിടെയെങ്കിലും ഇത്തരമൊരു സംവിധാനമുണ്ടോ?
ഇപ്പോ ഇതേപോലെ എന്റെ പോലത്തെ മോഡൽ വേറെ എവിടെയും ഇല്ല. ഒരു ഹൈബ്രിഡ് ലേണിംഗ് മോഡൽ ഒരു ന്യൂറൽ ഒരു ക്ലൈമറ്റ് മോഡലിന്റെ ഫോർകാസ്റ്റിനെ റിഫൈൻ ചെയ്യുന്ന ഒരു നെറ്റ്വർക്ക് ഇല്ല. അത് ഞങ്ങളുടെ ജേർണലിൽ അത് പറയുന്നുണ്ട്. അത് പിയർ റിവ്യൂഡ് ആണ്. അതില് റിവ്യൂ ചെയ്ത് പ്രോസസ് എല്ലാം വെരിഫൈ ചെയ്തിട്ട് വന്നിട്ടുണ്ട്. അതിൽ ഞങ്ങൾ പറയുന്നുണ്ട് ഇതേപോലത്തെ മോഡൽ ആദ്യമായിട്ടാണ് വന്നിട്ടുള്ളത് എന്ന്.
ഓക്കെ, അപ്പോൾ ഇതിന്റെ ഒരു നിലവിലുള്ള സംവിധാനങ്ങളിൽ നിന്ന് ഡാറ്റ എടുത്തുകൊണ്ട് അതിന്റെ റിഫൈൻ ചെയ്യുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. എങ്ങനെയാണ് ആ സംവിധാനം പ്രവർത്തിക്കുന്നത്? അത് ഫാമേഴ്സിനും അതുപോലെ തന്നെ മറ്റുള്ളവർക്കും അത് എങ്ങനെയാണ് ഉപയോഗപ്രദമാകുന്നതിൽ? ഈ ഡാറ്റ നിങ്ങൾ ശേഖരിക്കുന്നത് എങ്ങനെയാണ്? ഇതിലത്തെ ആ ഇന്റർനെറ്റ് ഓഫ് തിങ്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ ഒരു ടെക്നോളജി ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്?
ഇപ്പോ ഡാറ്റ എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മൾ ആദ്യം ഇത് മനുഷ്യന്റെ ബ്രെയിൻ പോലെയാണല്ലോ. അപ്പോൾ നമ്മളും ശരിക്കും നമ്മളുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും നമ്മൾ തന്നെ ദിവസവും കാണുന്ന ഡേറ്റ വെച്ചാണ് പഠിക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ മേഘം ഇന്ന് നല്ല കറുത്തിരിക്കുന്നു, അപ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ ഇന്ന് ഡെഫിനറ്റ്ലി കുട എടുത്തുകൊണ്ട് പോകുന്നത് നല്ലതായിരിക്കാം. അങ്ങനെ നമ്മളൊരു തീരുമാനം എടുക്കുന്ന കാരണം നമ്മൾ കുഞ്ഞിലെ തൊട്ടേ കണ്ട് വളരുന്നു. ഓക്കെ ഇന്ന് ക്ലൗഡും വെതറും സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ട് നമുക്ക് തോന്നും ഓക്കെ ഇന്ന് മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പം അതേപോലെ തന്നെ സിസ്റ്റത്തിനും നമ്മളിപ്പോൾ ഒരു കമ്പ്യൂട്ടറിനും അതേപോലെ തന്നെ ഡേറ്റ വേണം. ഡേറ്റ എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പം നമ്മൾ എന്താണ് പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ വർഷങ്ങളായിട്ടുള്ള ഡേറ്റ. അപ്പം ഞങ്ങൾ ഉപയോഗിച്ചത് ബോമിൻ്റെ തന്നെ അവർ റിസർച്ചിന് വേണ്ടിയിട്ട് അവർ ഓപ്പൺ സോഴ്സ് ആയിട്ട് പബ്ലിഷ് ചെയ്ത ഡേറ്റ ഉപയോഗിച്ചാണ് ഞങ്ങളുടെ സിസ്റ്റത്തിനെ പഠിപ്പിച്ചത്. അപ്പം ഞങ്ങൾ ഇത് ബോമിന് വേണ്ടിയിട്ടുള്ളൊരു സപ്പോർട്ടീവ് റിസർച്ചാണ്. അവരുടെ സിസ്റ്റം നമുക്ക് എങ്ങനെ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാം, അപ്പം അതിനുവേണ്ടി ഞങ്ങളൊരു ന്യൂറൽ നെറ്റ്വർക്ക് ഉപയോഗിച്ച് അവരുടെ ഫോർകാസ്റ്റ് എങ്ങനെ കുറച്ചുകൂടി അക്യുറേറ്റ് ആക്കാം എന്ന് ആ ഡേറ്റ ഉപയോഗിച്ച് പഠിപ്പിച്ചു സിസ്റ്റത്തിന്.
അപ്പോൾ ബോമിൻ്റെ സിസ്റ്റത്തിനെ കൂടുതൽ എഫിഷ്യൻ്റ് ആക്കാനാണോ ഈ ഒരു സംവിധാനം ഉപയോഗിക്കാൻ അതിനുവേണ്ടിയാണോ ഇത് നിർമ്മിച്ചത്?
ഇത് ബോമിനെ ഉപയോഗിക്കാം അവരുടെ സിസ്റ്റം കൂടുതൽ എഫിഷ്യൻ്റ് ആക്കാൻ വേണ്ടി. പിന്നെ ഡെലിസ് പറഞ്ഞ പോലെ നേരത്തെ നമുക്കിപ്പോൾ അറിയാമല്ലോ ലോകത്തെ എല്ലായിടത്തും നമ്മളിപ്പോൾ എവിടെയെങ്കിലും നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കുറേ ദിവസത്തെ വെതർ ഫോർകാസ്റ്റ് ഒരാഴ്ചത്തെ നമ്മൾ നോക്കും എങ്ങനെയായിരിക്കും അവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ മൾട്ടിപ്പിൾ ഫോർകാസ്റ്റ് തരുന്ന എല്ലായിടത്തും ഈ സിസ്റ്റം ഉപയോഗിക്കാം.
എന്തെല്ലാം കുറവുകളായാണ് നിലവിലുള്ള സംവിധാനങ്ങളിൽ നിങ്ങൾ കണ്ടെത്തിയതും അത് ഈ ഒരു സാങ്കേതികമായിട്ട് നിങ്ങളുടെ ഒരു സംവിധാനത്തിൽ എങ്ങനെയാണ് അതിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നത്? എങ്ങനെയാ എന്തെല്ലാം കുറവുകളാണ്? ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ബോമിന്റെ കാര്യത്തിൽ എങ്ങനെയാണ് റിഫൈൻമെന്റ് വേണമെന്ന് തോന്നിയത്?
കാരണം ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളുടെ അവിടെ ഓൾറെഡി കുറെ ഫാമേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്, ഞങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട് എന്ന്. അപ്പൊ ശരിക്കും ബോമിന്റെ നമ്മൾ ശരിക്കും ബോമിന്റെ എന്നല്ല വെതർ ഫോർകാസ്റ്റ് ഉപയോഗിക്കുന്നുണ്ട് ഇറിഗേഷന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഏറ്റവും അവസാനത്തതായിരിക്കും നല്ല ഫോർകാസ്റ്റ് എന്ന് വിചാരിച്ചായിരിക്കും നമ്മൾ ഡിസിഷൻസ് എടുക്കുന്നത്. ഇപ്പൊ ഞങ്ങൾ നോക്കിയപ്പോൾ പലപ്പോഴും ലാസ്റ്റ് ഫോർകാസ്റ്റ് അത്ര അക്യുറേറ്റ് ആയിരുന്നില്ല. അപ്പൊ ഞങ്ങൾ അത് സ്റ്റഡി ചെയ്യാൻ തുടങ്ങി എന്തുകൊണ്ടാണ് ലാസ്റ്റ് അല്ല, ഇതിൽ ബെറ്റർ ഫോർകാസ്റ്റ് ഉണ്ടോ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ ബെറ്റർ ഫോർകാസ്റ്റ് നേരത്തെ വന്നത് എന്തുകൊണ്ട് അതായില്ല സിസ്റ്റത്തിന്റെ ലാസ്റ്റ് ഫോർകാസ്റ്റ്, അതെങ്ങനെ കറക്റ്റ് ചെയ്യാം, അതെങ്ങനെ പഠിപ്പിക്കാം, അങ്ങനെയായിരുന്നു ഇതിലേക്ക് എത്തിയത്.
ഇനി ഇതിന്റെ ഒരു ഫ്യൂച്ചർ എന്തായിട്ടാണ് തോന്നുന്നത്, ഏതെല്ലാം സാധ്യതകളാണ് കാണുന്നത്?
ഇതിന്റെ ഫ്യൂച്ചറായിട്ട് ഞാൻ കാണുന്നത് ഡെഫിനറ്റ്ലി ഓസ്ട്രേലിയ ഒരുപാട് ടെക്നോളജിക്കലി IoT ഇപ്പോൾ അഗ്രികൾച്ചറിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് വളരെയധികം താല്പര്യപ്പെട്ടിരിക്കുന്ന ഒരു സമയമാണ്. ഇപ്പോൾ ഒരുപാട് സ്ഥലത്ത് IoT ബേസ്ഡ് ഫാമിങ്ങിൻ്റെ ഒക്കെ ഒരുപാട് സാധ്യതകൾ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ ഞങ്ങളുടെ സിസ്റ്റം റിസർച്ച് ഫേസ് കഴിഞ്ഞ് പ്രാക്ടിക്കലി ഇംപ്ലിമെൻറ്റ് ചെയ്യും, പല സ്ഥലങ്ങളിലും ഫാമിങ്ങിന് അത് ഹെൽപ്ഫുൾ ആവും, കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പിന്നെ എന്താ പറയുക, ലോസ് ഓഫ് മോണിറ്ററി ബെനിഫിറ്റ്സ് ഉണ്ടാവും, കാരണം ഡെഫിനറ്റ്ലി നമ്മൾ വെള്ളമൊക്കെ വാങ്ങുന്നവരാണല്ലോ എല്ലാവരും, അപ്പം അറിയാലോ ഹൗ എക്സ്പെൻസീവ് വാട്ടർ ഈസ്. അപ്പം നമുക്ക് വാട്ടർ കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആയിട്ട് ഉപയോഗിക്കാം. പിന്നെ ക്രോപ്പ് കറക്റ്റായിട്ട് നനയ്ക്കുമ്പോൾ കുറേ കൂടി ഹെൽത്തി പ്ലാന്റ്സ്. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ ഒരുപാട് ഇറിഗേഷൻ റിലേറ്റഡ് പൊല്യൂഷൻസും ഉണ്ടാവും, ഓവർ ഇറിഗേഷൻസ് ഉണ്ടാവുമ്പോഴത്തേക്കും അതും കുറയ്ക്കാൻ പറ്റും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു.
എന്തായാലും ഇതിന്റെ വിശദാംശങ്ങൾ SBS മലയാളത്തിന്റെ ശ്രോതാക്കൾക്കായി പങ്കുവച്ചതിന് വളരെയധികം നന്ദി. ഈ ഒരു കണ്ടത്തിൽ ഈ ഒരു നേട്ടം കൈവരിച്ചതിനും SBS മലയാളത്തിന്റെ പേരിൽ ആശംസകൾ നേരുന്നു. വളരെയധികം നന്ദി നീതു മധുകുമാർ ഈ വിശദാംശങ്ങൾ നമുക്കായി പങ്കുവച്ചതിന്.
താങ്ക് യു. ആൻഡ് SBS മലയാളത്തിനും എന്നെ വിളിച്ചതിനും ഇത്രയും നേരം ഞാൻ പറഞ്ഞ എല്ലാം കേട്ടതിനും വളരെയധികം നന്ദി.